ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് കേരളത്തിൽ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചത്. ഓസ്ട്രേലിയൻ മലയാളി പ്രൊഡ്യൂസ് ചെയ്ത ഒരു ചിത്രത്തിനും അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 3 പുരസ്കാരങ്ങളാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രം നേടിയെടുത്തത്. ഈ ചിത്രത്തിൽ അഭിനയിച്ച സുധീഷിന് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചു. ഭൂമിയിലെ മനോഹര സ്വകാര്യം കൂടാതെ എന്നിവർ എന്ന ചിത്രത്തിലുള്ള വേഷത്തിനുമാണ് മികച്ച സഹനടനുള്ള പുരസ്കാരം ലഭിച്ചത്. പെർത്തിലുള്ള രാജീവ് കുമാറാണ് ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. നടൻ സുധീഷിനു പുറമെ കവി അൻവർ അലിയും ഡബിംഗ് ആർട്ടിസ്റ്റ് ഷോഭി തിലകനും ഈ ചിത്രത്തിലൂടെ പുരസ്കാരങ്ങൾ നേടി. ഈ ചിത്രത്തിന്റെ ഓസ്ട്രേലിയയിലുള്ള പ്രൊഡ്യൂസർ രാജീവ് കുമാറും മികച്ച സഹനടനുള്ള അവാർഡ് നേടിയ സുധീഷും നമുക്കൊപ്പം ഇന്ന് ചേരുകയാണ്.
നമസ്കാരം സുധീഷ്. നമസ്കാരം രാജീവ് കുമാർ. SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം.
നമസ്കാരം.
ആദ്യം തന്നെ സുധീഷ്, 30 വർഷത്തിന് ശേഷം ഒരു വലിയൊരു അംഗീകാരം താങ്കളെ തേടിയെത്തിയിരിക്കുന്നു. നമുക്ക് സാധാരണ പരിചയമുള്ള, അല്ലെങ്കിൽ ഒരു 3 വർഷം മുൻപ് പരിചയമുള്ള ഒരു സുധീഷിൽ നിന്ന് ഏറെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളാണ് അടുത്തിടെ നമ്മൾ കാണുന്നത്. ഈ ഒരു അവാർഡ് ലഭിച്ചതിന് ശേഷമുള്ളൊരു പ്രതികരണങ്ങൾ നമ്മൾ പലതും വായിക്കുകയും കേൾക്കുകയുണ്ടായി. നമ്മുടെ ഓസ്ട്രേലിയൻ ശ്രോതാക്കൾക്കായി ഒന്ന് പങ്കുവയ്ക്കാം.
തീർച്ചയായിട്ടും എന്താ പറയുക, ഏതൊരു കലാകാരനെയും പോലെ എനിക്ക് വളരെ വളരെയധികം സന്തോഷം തോന്നുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷയൊന്നുമല്ല ഈ സിനിമയിൽ അഭിനയിക്കുന്ന, അവാർഡ് പ്രതീക്ഷയല്ല. പക്ഷേ എങ്കിലും നമ്മൾ ചെയ്യുന്ന ഒരു ആത്മാർത്ഥമായ ഒരു ജോലിക്ക്, അല്ലെങ്കിൽ കഥാപാത്രമായി നമ്മൾ മാക്സിമം ശ്രമിക്കുമ്പോൾ എല്ലാ സഹായത്തോടും കൂടി, നമ്മൾ മാത്രമല്ല അതിൻ്റെ സ്ക്രിപ്റ്റും ഡയറക്ഷനും ഡയലോഗ്സും എല്ലാം കൂടിയാണ് ആ കഥാപാത്രത്തെ പൂർണ്ണമാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണത കൈവരുത്തി, അല്ലെങ്കിൽ കൈവന്നു എന്ന് അറിയുന്നതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട്.
അപ്പൊ ഇത്തരത്തിലൊരു വേഷം ഇട്ടിരിക്കുന്നത് നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടനൊപ്പമാണ് സുധീഷ് ഈ വേഷം ഇടുന്നത്. സുധീഷ് ചെയ്യുന്ന വേഷം സുധീഷിനേക്കാളും ഒരു 30 വയസ്സെങ്കിലും പ്രായം കൂടുതലുള്ള ഒരു വ്യക്തിയുടെ ഒരു വേഷമാണെന്ന് തോന്നുന്നു അല്ലെ? അപ്പോൾ അത് ഇന്ദ്രൻസിനൊപ്പമുള്ള നിമിഷങ്ങളുണ്ട്. അന്നയുടെ അച്ഛനായി തുടക്കം തന്നെ നമുക്കത് ഒന്ന് പങ്കുവെക്കാം, ആ ഒരു കെമിസ്ട്രിയും ആ ഒരു അനുഭവം.
കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ, ഇന്ദ്രൻ ചേട്ടൻ എന്ന് പറയുന്നത് ഞാൻ വളരെ അടുപ്പമുള്ള ആളാണ് മലയാള സിനിമയിൽ. കാരണം വളരെ ആത്മബന്ധമുള്ള ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് ഇന്ദ്രൻ ചേട്ടൻ. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം ആ സിനിമയിൽ ഉണ്ട് എന്ന് പറയുന്നതിന് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം സെറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സോടെ സംസാരിക്കാനും ഫ്രീ ആയിട്ട് സംസാരിക്കാനും ഉള്ള ഒരു സുഹൃത്ത്, ഒരു ചേട്ടനെ പോലുള്ള സുഹൃത്ത് നമ്മുടെ സെറ്റിൽ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പിന്നെ കൂടെ അഭിനയിക്കുമ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും, അതായത് ഒരു ഈഗോ ഒന്നുമില്ലാതെ എല്ലാ സപ്പോർട്ടും തരുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇന്ദ്രൻസ്. ഒരു വ്യക്തിയോ ഇല്ല, വ്യക്തിയാണ് ഇന്ദ്രൻസ്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ എനിക്ക് ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും കിട്ടി. ഇന്ദ്രൻസേട്ടന്റെ സപ്പോർട്ട് പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും ഇന്ദ്രൻസേട്ടന്റെ സ്വഭാവത്തെ കുറിച്ച്, അല്ലെങ്കിൽ പെരുമാറ്റത്തെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒന്നുകൂടി ഷെയർ ചെയ്യാം, കാരണം അത്രത്തോളം നല്ല ഒരു വ്യക്തിയാണ്. അപ്പൊ തീർച്ചയായിട്ടും അതൊക്കെ നമ്മളെ കഥാപാത്രത്തെ നന്നായിട്ട് ചെയ്യാൻ ശരിക്കും അതൊക്കെ സഹായിച്ചിട്ടുണ്ടാവും. ഇന്ദ്രൻസേട്ടന്റെ കൂടെ ഉള്ള കാര്യങ്ങളൊക്കെ സഹായിച്ചിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല.
സുധീഷ്, ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഭൂമിയിലെ മനോഹര സ്വകാര്യം മാത്രമല്ല, അപ്പൊ എന്നിവർ എന്ന മറ്റൊരു ചിത്രമുണ്ട്. അതിലും ഗൗരവമുള്ള ഒരു വേഷമാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ 3 വർഷം മുൻപ് തീവണ്ടി എന്ന ചിത്രത്തിലും ഒരു അമ്മാവന്റെ വേഷത്തിലാണ് വരുന്നത്. അന്നു മുതലാണ് കൂടുതൽ പക്വതയുള്ള വേഷങ്ങളിലേക്ക് മാറുന്നതായി കാണുന്നത്. പണ്ട് നമ്മൾ കിണ്ടി എന്ന വാക്ക് കേൾക്കുമ്പോൾ ആദ്യം ഓർക്കുക സുധീഷിനെയാണ്. അത്തരം വേഷങ്ങളാണല്ലോ കൂടുതലായിട്ട് നമുക്ക് പണ്ട് കാലം മുതലുള്ള ഒരു ഓർമ്മ. എന്ന് വെച്ചാൽ മണിച്ചിത്രത്താഴ് പിന്നീട് പല രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു മാറ്റത്തിലൂടെ ഇപ്പോൾ വന്നിട്ടുള്ള ഒരു അംഗീകാരം കുറച്ച് വൈകിയെന്ന് പലരും ഇപ്പോൾ ബോബം കുഞ്ചാപ്പൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ്. പക്ഷെ അത് വൈകിയിരിക്കുന്നതാണോ, അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്ന നിലയിൽ ഒരു പൂർണ്ണതയിലേക്ക് എത്തിയത് ഇപ്പോഴാണ് എന്ന് തോന്നുന്നുണ്ട്?
അല്ല, തീർച്ചയായിട്ടും വൈകി എന്ന് നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ പ്രേക്ഷകർക്കും തോന്നാനുള്ളൊരു പല കാരണങ്ങളുണ്ടാവും. കാരണം ഒന്നാമത് ഞാൻ ആദ്യം അഭിനയിച്ച സിനിമകൾ അടൂർ സാറിന്റെ അനന്തരം, പിന്നെ സി പി സാറിന്റെ മുദ്ര, അല്ലെങ്കിൽ ജോർജ് കിത്തു ലോഹിതാസ്റ്റീമിന്റെ ആധാരം, MT സാറ്, കെ സേതുമാധവൻ സാറിന്റെ വേനൽ കിനാവുകൾ തുടങ്ങി ഞാൻ തുടക്കകാലങ്ങളിൽ ചെയ്ത സിനിമകളൊക്കെ തന്നെ വളരെ നല്ല സിനിമകളും വളരെ ശക്തമായ കഥാപാത്രങ്ങളുമായിരുന്നു. അപ്പൊ അന്നൊക്കെ തന്നെ അന്ന് എന്റെ ഇഷ്ട ആളുകളും അതുപോലെ അഭ്യുതാകാംക്ഷികളൊക്കെ തന്നെ ചില സിനിമകളൊക്കെ അന്ന് കാണുമ്പോൾ സുധീഷിന് ഇക്കൊല്ലത്തെ അവാർഡ് ഉറപ്പാണ് കിട്ടും എന്നൊക്കെ അങ്ങ് പണ്ട് പറയാറുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അപൂർവമായിട്ട് കുറച്ച് നല്ല വേഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ എങ്കിൽ കൂടെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഓരോ വർഷവും ഒരു ജൂറിയുടെ മുമ്പിൽ ഏതൊക്കെ സിനിമകൾ എത്തുന്നു, ആരുടെ പെർഫോമൻസ് എത്തുന്നു ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ മലയാള സിനിമ എന്ന് പറയുന്നത്, മലയാള സിനിമയിലെ നടീനടന്മാരെ പ്രേക്ഷകർ അംഗീകരിക്കുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. അത്രയും നല്ല പെർഫോമൻസ് കാഴ്ച വെച്ചാലേ തീർച്ചയായിട്ടും നമ്മുടെ ജനങ്ങൾ അവരെ അംഗീകരിക്കുള്ളൂ. അപ്പൊ അത്രയും തീർച്ചയായിട്ടും കഴിവുള്ള ആക്ടേഴ്സും ആക്ട്രസും ഒക്കെ ആയിരിക്കും മലയാള സിനിമയിൽ ഉള്ളത്. അപ്പൊ അവരായിട്ട് കോമ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ട് എന്താ പറയാ അഭിനയത്തിന്റെ കാര്യത്തിൽ നോക്കുക, മാറ്റുരേഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ എല്ലാ കൊല്ലവും എനിക്ക് തോന്നുന്നു നല്ല പെർഫോമൻസ് ഒരുപാടുണ്ടാവും. പിന്നെ നമുക്കുള്ള ഒരു ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടണം എന്നുള്ളതാണ്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ കിട്ടിയാലേ നമുക്ക് അനുസരിച്ചിട്ട് അതിനെക്കുറിച്ച് പഠിച്ചൊക്കെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് ഈ അടുത്ത കാലത്താണ് എനിക്ക് കൂടുതൽ ശക്തമായ കഥാപാത്രങ്ങൾ ലഭിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം.
സുധീഷ്, അങ്ങനെ പറയുമ്പോഴും വളരെ ശക്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇപ്പോൾ ചെയ്യുന്നതിന്റെ ഒരു അംഗീകാരം, ഇതിന്റെ ഒരു പൂർത്തീകരണമായിട്ട് ഈ അവാർഡ് തേടി എത്തിയിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റു പല ചിത്രങ്ങളും അടുത്തിടെയായി ചെയ്തതും തീവണ്ടി ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലെല്ലാം ചെയ്യുന്ന കഥാപാത്രങ്ങൾക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു അഭിനയത്തിന് വളരെയധികം അംഗീകാരം പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നുണ്ടല്ലോ. പക്ഷെ അവസരങ്ങൾ ഇപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയുമ്പോൾ, ഇപ്പോൾ ചെപ്പടി വിദ്യ പോലെയുള്ള ചിത്രങ്ങളിലൊക്കെ മാധുവിനൊപ്പമുള്ള വളരെ പ്രധാനപ്പെട്ട വേഷം ആ ദിവസങ്ങളിൽ ആദ്യകാലങ്ങളിലും നിരവധി അവസരങ്ങൾ വളരെ ചുരുക്കമല്ല ലഭിച്ചിരിക്കുന്നതെന്നാണ് എന്റെ ഒരു
ചുരുക്കമല്ല ഞാൻ പറഞ്ഞത്. അതായത് ചെപ്പടി വിദ്യ വരെ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കണക്കാക്കാം. ഈ പറഞ്ഞ പോലെ ചെപ്പടി വിദ്യ വരെയുള്ള സിനിമകൾ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നേരത്തെ കുറെ സിനിമകളുടെ പേര് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനുശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതുവരെ ഞാൻ പിന്നെ ആ സിനിമയിൽ അഭിനയിക്കുമ്പോഴും ചെപ്പടി വിദ്യ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോഴും ഞാനൊരു കമേഴ്സ്യലി അങ്ങനെ ഒരു വ്യക്തിയല്ല. എനിക്ക് അങ്ങനത്തെ ഒരു സിനിമയും അങ്ങനത്തെ ഒരു കഥാപാത്രവും വന്നപ്പോ ആധാരം കണ്ട ജി എസ് വിജയൻ സാറ് എന്നെ ആ പടത്തിലേക്ക് വിളിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഒരു ഒന്നുകിൽ ഞാനൊരു മലയാള സിനിമയിൽ മസ്റ്റ് ഞാൻ തന്നെ എന്നെ കൊണ്ട് ആക്കിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ മണിച്ചിത്രത്താഴി എന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം, അത് ഒരു വമ്പൻ ഹിറ്റായതിനു ശേഷം എന്നെ ഒരുപാട് പേര് കമേഴ്സ്യലി ഒരുപാട് പേര് ചെറുതും വലുതുമായിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കാൻ തുടങ്ങി സിനിമയിലേക്ക്. അപ്പോൾ ഞാൻ എൻ്റെ ആ സമയത്താണെങ്കിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ ജോലി എങ്ങനെ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് ചൂസ് ചെയ്യേണ്ട സമയമാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നപ്പോൾ ഞാൻ എല്ലാ സിനിമകളും തന്നെ ചെറുതും വലുതും നോക്കാതെ എല്ലാ വേഷങ്ങളും, കാരണം നമ്മുടെ ഒരു ജീവിതോപാധിയായി ഞാനതിനെ കണ്ടെത്തി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, അതായത് ഒന്നുകിൽ കോളേജ് കുമാരൻ, അല്ലെങ്കിൽ അയൽ വീട്ടിലെ പയ്യൻ, അല്ലെങ്കിൽ ഒരു നായകൻ്റെ അനിയൻ, ഇങ്ങനെയുള്ള രണ്ട് മൂന്ന് കാറ്റഗറിയിൽ മാത്രം നിന്നുകൊണ്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരുന്നു കൂടുതൽ അങ്ങോട്ട് പിന്നീട് ലഭിച്ചത്. മനസ്സിലായില്ലേ? അതിൽ നിന്നൊരു ബ്രേക്കാണ് ഞാൻ പറയാൻ കാര്യം ഈ തീവണ്ടി എന്ന് പറയുന്ന സംഭവം.
ഓക്കെ, അപ്പൊ അതിനുശേഷം പക്ഷെ ആൾക്കാര് ഗൗരവമേറി, അല്ലെങ്കിൽ കൂടുതൽ പക്വതയുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോൾ ആൾക്കാർ അത് സ്വാഗതം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ആൾക്കാർക്ക് പൊതുവിൽ സുധീഷിനോടുള്ള ഒരു ഇഷ്ടം നഷ്ടപ്പെടുന്നുമില്ല, മുൻപത്തെ പോലെ തന്നെ കാണുന്നുമുണ്ട്. അതിന്റെ ഒരു പ്രത്യേകത കാരണം എന്താണ്?
അല്ല, അത് പിന്നെ തീർച്ചയായിട്ടും നമ്മള് ചെറുപ്പം മുതലേ കണ്ടുവരുന്നോണ്ടൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ പിന്നെ നമ്മുടെ പെരുമാറ്റം എന്താണെന്നറിയില്ല, എന്താണെങ്കിലും അത് ചിലപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത്. പക്ഷെ ക്യാരക്ടേഴ്സ് ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞു ഇനിയിപ്പോ കുറച്ച് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് വരാനായിട്ട്, അതൊരു 4-5 നല്ല കഥാപാത്രങ്ങൾ വരാനുണ്ട് ഈ സിനിമകൾ അടക്കം. ഇപ്പൊ നമ്മുടെ രാജീവ് ചെയ്ത സിനിമ എന്ന് പറയണമെങ്കിൽ ഭൂമിയിലെ മനോഹര സ്വകാര്യം, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല പിന്നെ ഡയറക്ടർ ഉണ്ട്, സ്ക്രീൻ പ്ലേ ഉണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ. ഇങ്ങനൊരു സിനിമ ചെയ്യാൻ ആദ്യം വേണ്ടതാരാ? ഒരു പ്രൊഡ്യൂസറാണ് വേണ്ടേ?
സുധീഷ്, നമുക്ക് രാജീവിലേക്ക് ഈ അവസരത്തിൽ നിന്ന് പോയിട്ട് തിരിച്ചെത്താം. രാജീവ്, അഭിനന്ദനങ്ങൾ താങ്കൾക്ക് കൂടി. താങ്കൾ നിർമ്മാതായിട്ടുള്ള ഈ ചിത്രത്തിന് 3 പുരസ്കാരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത്. പുരസ്കാരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് സുധീഷ് എന്ന നടനെ ഈ കഥാപാത്രം ഏൽപ്പിക്കുമ്പോൾ, 10-30 വയസ്സ് കൂടുതൽ പ്രായമുള്ള ഒരു കഥാപാത്രം ഏൽപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ആ തീരുമാനത്തിലേക്ക് എത്തിയത്?
ഓക്കെ, ആദ്യം തന്നെ ഞാൻ ഈ ഈ സിനിമ ജനിക്കാനും സിനിമയുടെ എനിക്ക് സിനിമയുടെ കടപ്പാടുകൾ, അതായത് നമ്മളൊരു സിനിമ ജനിക്കുന്നതിന് ഒത്തിരി അതൊരു 2-3 വർഷത്തെ ഒരു പ്രയത്നമാണ് ഒരു സിനിമ പുറത്തേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഫാമിലിയോട് വളരെയധികം നന്ദിയുണ്ട്, ഈ അവസരത്തിൽ നന്ദി അറിയിക്കുന്നു. കാരണം വെച്ചാൽ അവരൊത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടും അതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലൊക്കെ ആയിട്ട്. പിന്നെ പിന്നെ ഇതിൻ്റെ ഡയറക്ടർ ഷൈജു വന്നിക്കാട്, പുള്ളി എൻ്റെ സുഹൃത്താണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ശാന്തേട്ടൻ, പിന്നെ അങ്ങനെ എല്ലാ ടെക്നിക്കൽ ക്രൂസും, നമ്മളൊരു ഫാമിലി പോലെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ഇതിൽ സുധീഷിൻ്റെ ക്യാരക്ടർ വരാനുള്ള ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഞങ്ങൾ അന്നയുടെ അച്ഛനായിട്ട് ഇങ്ങനെ ആ റോള് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് സുധീഷിൻ്റെ മോശയിലെ കുതിര മീനുകൾ എന്ന സിനിമയിലെ സുധീഷ് ചെയ്ത ഒരു ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ടാണ് നമുക്കത്.
ഈ
പ്രണയമീനുകളുടെ കടൽ, അതില് ആ ഒരു ക്യാരക്ടർ പോസ്റ്റർ കണ്ടിട്ടാണ് നമുക്ക് നമ്മുടെ ക്യാരക്ടറുമായിട്ട് വളരെ ആപ്റ്റ് ആവും എന്ന് നമ്മുടെ ഡയറക്ടർ തിരിച്ചറിയാനും പുള്ളി ഇങ്ങനെ സംസാരിക്കാനും. അപ്പൊ അതായിരുന്നു മെയിൻ ആയിട്ടുള്ള. അപ്പൊ എനിക്ക് തോന്നുന്നു തീവണ്ടിക്ക് ശേഷമാണെന്ന് തോന്നുന്നു
അല്ലെ. കമൽ സാറിന്റെ പടമാണ് പ്രണയമീനുകളുടെ കടൽ. അതെ,
അതിലും എനിക്ക് തോന്നുന്നു ഇത് ഇത് ഏകദേശം ഇതേപോലത്തെ ഒരു ഒരു ഔട്ട്ലുക്ക് ആണെന്ന് തോന്നുന്നു അല്ലേ.
താടിയില്ല, ഒരു ചെറിയൊരു കുറ്റിത്താടിയൊക്കെ ആയിട്ടുള്ളൊരു
അതെ അതായിരുന്നു നമുക്ക് സത്യം പറഞ്ഞ നേരത്തെ ഡെലീസ് ഒക്കെ പറഞ്ഞ പോലെ നമ്മൾക്ക് സുധീഷ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മുടെ അടുത്ത് ഉള്ള ഒരാള് അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മൾ കണ്ടത്. ഇതൊരു ഒരു സീരിയസ് ആയിട്ടൊരു ഒരു ക്യാരക്ടർ എന്ന് നമുക്കിങ്ങനെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു സുധീഷിനെ. പക്ഷെ ഇങ്ങനെയുള്ള അടുത്തുള്ള തീവണ്ടി അങ്ങനെയുള്ള സിനിമകളൊക്കെ വന്നപ്പോഴേക്കും നമുക്ക് വളരെ അതൊരു നമ്മുടെ കഥാപാത്രത്തിന് ആപ്റ്റാവുന്നു.
രാജീവ്, അപ്പോൾ ഈ ഒരു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നു കാണുമല്ലോ. കാരണം ഈ ഒരു കൊറോണയുടെ ഒരു സമയത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ചിത്രമാണല്ലോ.
തീർച്ചയായിട്ടും ഈ പടം, ഈ സിനിമ പ്രൊഡക്ഷൻ നമ്മളങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ആലോചിച്ച് അങ്ങനെ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കണം എന്ന് ആഗ്രഹിച്ച് വന്നതല്ല. പക്ഷെ ഇതിന്റെ കഥ നമുക്ക് നമ്മുടെ സുഹൃത്തുമായ ഷൈജു അന്തിക്കാട് നമ്മളോട് ഒരിക്കൽ നാട്ടിലുള്ള ഒരു ഹോളിഡേയ്സിൽ കഥ പറയുകയും കഥ നമുക്ക് ഇഷ്ടമായി. അപ്പൊ പിന്നെ എന്താണ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പ്, അപ്പൊ ഇതിന്റെ തിരക്കഥ രചന അങ്ങനെ അങ്ങനെ ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് വർഷത്തെ ജേണി ആയിരുന്നു. ഒരു വർഷം തിരക്കഥ എഴുതുകയും പിന്നെ അതിനുശേഷം നമ്മൾ അതിനൊരു ബഡ്ജറ്റ് എടുക്കും, ആ ബഡ്ജറ്റ് നമുക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനെ ഒത്തിരി പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ടാണ് ഇങ്ങനെ ഒരു സിനിമ ജനിക്കുന്നത്. പിന്നെ സിനിമയുടെ സമയത്ത് എനിക്ക് നമുക്ക് ട്രാവൽ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സിനിമ അതിൻ്റെ രണ്ട് മാസം കൂടുമ്പോൾ നാട്ടിൽ പോകാൻ പറ്റില്ല, അതിൻ്റെ ചർച്ചകളിൽ സജീവമായി പങ്കെടുക്കാനും അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും ഒക്കെ പറ്റി. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ സമയത്ത് എൻ്റെ വൈഫും എൻ്റെ കുട്ടികളും അവിടെ ഉണ്ടായിരുന്നു, സെറ്റിൽ ഉണ്ടായിരുന്നു. പിന്നെ വൈഫ് ആക്ച്വലി ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ സൈഡിലുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി വൈഫ് അതിൻ്റെ എന്താ പറയുക ഈ പ്രൊഡക്ഷൻ സൈഡിലും പിന്നെ അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ സൈഡിലും ഒക്കെ ആ സമയത്തൊക്കെ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ പറ്റി.
30 വർഷത്തിലേറെ ആയിട്ടുള്ള ഈ ഒരു അനുഭവ സംഭവത്തിന്റെ കാര്യം എടുക്കുമ്പോൾ, നെടുമുടി വേണു ചേട്ടനെ പോലെയുള്ള നടന്മാരൊപ്പം നിരവധി വേഷങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ മുൻപ്. അപ്പോൾ നമ്മൾ നിന്ന് വേർപിരിഞ്ഞു പോയ നെടുമുടി വേണു ചേട്ടന്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് ഈ കഴിഞ്ഞ 30 വർഷത്തിലെ അനുഭവത്തിൽ നമുക്കായി പങ്കുവെക്കാമോ? അവിടെ നിന്ന് ആ അത്തരം പ്രതിഭകളുടെ കൂടെ അഭിനയിച്ചതിൽ നിന്ന് എന്തെല്ലാം ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ, അല്ലെങ്കിൽ അത് എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ട്?
അല്ല, വേണുചേട്ടൻ എന്നൊക്കെ പറഞ്ഞാല് ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വലിയ മഹാനടനാണ് അദ്ദേഹം, നെടുമുടി വേണുചേട്ടൻ. അപ്പോ വേണുചേട്ടൻ വന്നു തുടങ്ങിയ സമയത്ത് തന്നെ, കാരണം വേണുചേട്ടൻ വന്നു തുടങ്ങുന്ന പറയുമ്പോൾ മലയാള സിനിമയിലെ ഗ്ലാമറിൽ നിൽക്കുന്ന കാലത്താണ് വേണുചേട്ടൻ വരുന്നത്. മലയാള സിനിമയിൽ ഹീറോ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ലുക്ക് ആയിരിക്കണം, നല്ല മീശയും മുടിയൊക്കെ ആയിട്ടുള്ള അങ്ങനെ ഒരു ഹൈറ്റും അതൊക്കെ ആയിരിക്കണം സിനിമയുടെ നായകൻ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് വേണുചേട്ടൻ തൻ്റെ അഭിനയം കൊണ്ട് മാത്രം കഴിവ് തെളിയിച്ച് മുന്നോട്ട് വന്നത്. അപ്പൊ അതൊരു പുതിയൊരു ട്രെൻഡായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പൊ അന്ന് മുതലേ വേണുചേട്ടനെ ഞാൻ ഒരുപാട് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് ചിലപ്പോൾ നായകൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെക്കാട്ട് കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം നായകന്മാർക്ക് ഒരു മിക്കവാറും ഒരു സ്ഥിരം ഫോർമുല ഉണ്ടാവും, പക്ഷെ ഇതല്ല. വേണുചേട്ടൻ ഏത് രീതിയിൽ വേണമെങ്കിലും മാറാൻ സാധിക്കും. ഇപ്പോ പിന്നെ വില്ലനായിട്ടാണെങ്കിലും അച്ഛനായിട്ടാണെങ്കിലും അമ്മാവനായിട്ടാണെങ്കിലും ഏത് രീതിയിലേക്ക് വേണുചേട്ടൻ മാറാനുള്ള ഒരു പ്രത്യേക കഴിവ് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സിനിമകൾ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കാൻ സാധിച്ചത് വേനൽ കിനാവുകൾ എന്ന് പറയുന്ന സിനിമയിലാണ് അദ്ദേഹത്തിന് കൂടെ അഭിനയിക്കാൻ സാധിച്ചത്. അപ്പൊ അത് വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുന്ന് അങ്ങോട്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു, സിനിമയെക്കുറിച്ചും സിനിമയിൽ അഭിനയിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ തന്നെ. പിന്നെ ഭയങ്കര ഒരു പേഴ്സണലി അറ്റാച്ച്മെന്റ്.
ഈ ഒരു നമ്മൾ പലപ്പോഴും സിനിമ താരങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ സിനിമയ്ക്ക് പിന്നിലുള്ള ഈ പൊളിറ്റിക്സ് പലപ്പോഴും ഒരു വിഷയമാകാറുണ്ട്, വളരെയധികം പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. സുധീഷ് നൽകിയിരിക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്നത് ഈ പുതുതലമുറയുമായി പ്രവർത്തിക്കാൻ കൂടുതൽ അവസരങ്ങൾ പുതുതലമുറ തന്നെ നൽകുന്നതാണ് പറയുന്നത്. കൂടുതലൊന്ന് വ്യക്തമാക്കാൻ കഴിയുമോ? എന്താണ് പുതിയ തലമുറ എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന മാറ്റവും പഴയ തലമുറയിൽ ഒതുക്കുന്ന ഒരു പ്രവണത ഉണ്ടെന്നുള്ള രീതിയിലായിരുന്നു കാര്യങ്ങൾ
വ്യക്തമാക്കിയത്. പൊതുക്കുന്നു എന്നുള്ളതല്ല, നമുക്ക് എന്താണ് നമുക്ക് സംഭവിക്കുന്നത് അറിയില്ല. പിന്നെ എനിക്ക് പണ്ട് ഒന്ന് രണ്ട് ചെറിയ കൊച്ചു കൊച്ചു അനുഭവങ്ങൾ, അതായത് വേറെ ആളുകൾ പറഞ്ഞാണ്, സത്യമായിരിക്കാം അല്ലാതിരിക്കാം, പക്ഷേ എങ്കിലും അങ്ങനെ പറഞ്ഞിരുന്നു. നമുക്ക് അറിയില്ല, ഈ സിനിമ തുടങ്ങുമ്പോഴാണ് ഇത് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ആ ഡിസ്കഷനിൽ തന്നെ സംവിധായകനോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് റൈറ്ററോ എൻ്റെ ഒരു പേര് നിർദ്ദേശിക്കുമ്പോൾ അവരാഗ്രഹിക്കുന്നു ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷെ അതിലേക്ക് കൈകടത്തിക്കൊണ്ട് അത് മാറ്റാൻ അല്ലെങ്കിൽ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങനെ മാറ്റിയതായിട്ടുള്ള ഒരു ചെറിയൊരു ഇത് എനിക്ക് സൂചന കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അത് ഞാൻ ഈ പറഞ്ഞ പോലെയാണ്, നമ്മളിപ്പോൾ അതിനെപ്പറ്റി ചികഞ്ഞ് അന്വേഷിക്കാൻ ഒരു പോലീസുകാരനെ പോലെ ഒന്നും പോയിട്ടൊന്നുമില്ല എന്താ സംഭവം എന്നുള്ളതൊന്നും. അപ്പൊ അങ്ങനെ ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം എനിക്ക് അങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി അതിലെന്തോ ഒരു പ്രശ്നം ഫീൽ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അപ്പൊ എനിക്ക് പലപ്പോഴും ഇങ്ങനെ നടക്കാറുണ്ടാവും എന്നൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായി. അതാണ് ഞാൻ അന്നത് പറയാനുള്ള കാരണം.
രാജീവിനോട് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ കോവിഡിന്റെ പ്രതിസന്ധിയിലൂടെ, കോവിഡിന്റെ പ്രതിസന്ധി നിലനിൽക്കുമ്പോഴാണല്ലോ ഈ ഒരു ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം റിലീസ് ചെയ്തും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ഉണ്ടായത്. ആ കാര്യങ്ങളൊന്ന് വിശദീകരിക്കണം, എങ്ങനെയാണ് ഇത് പൊതുജനങ്ങളിലേക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചതും, അത് കൂടാതെ ഇതൊരു നഷ്ടം വരാതെ അതേസമയം ഇപ്പോൾ അംഗീകാരങ്ങളൊക്കെ ലഭിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്?
തീർച്ചയായിട്ടും ഡെലീസ്, കോവിഡ് സമയത്ത്, അതായത് ഇത് റിലീസ് ചെയ്ത് 2020 ഫെബ്രുവരി 28 അന്ന് കോവിഡ് അവിടെ ഇവിടെയൊക്കെ കോവിഡ് കേസുകൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ലോക്ക്ഡൌണിലേക്ക് ലോകം മുഴുവൻ പോകുന്നു അങ്ങനത്തെ യാതൊരു എക്സ്പെക്ടേഷനും ഉണ്ടായിരുന്നില്ല. ഞാൻ ഈവൻ ഞാനാണെങ്കിലും ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് റിലീസ് സമയത്ത് നാട്ടിലുണ്ടായിരുന്നു. റിലീസ് സമയത്തൊക്കെ തിയേറ്ററുകളൊക്കെ നല്ല സജീവമായിരുന്നു. അതിനുശേഷം നല്ല സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാഴ്ചക്കുള്ളിലാണ് ഈ ഒരു കോവിഡ് മഹാമാരി വ്യാപകമാവുന്നതും ഇന്ത്യ മൊത്തം ലോക്ക്ഡൌണിലേക്ക് പോകുന്നു. അപ്പം അതോടുകൂടി നമ്മൾ തിയേറ്ററിൽ നിന്ന് നമ്മൾക്ക് അത് പിൻവലിക്കേണ്ടി വന്നു. പിന്നെ ഡെന്നീസ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് വൺസ് നമ്മൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പടം അവിടെ ജനിക്കുകയാണ്. പിന്നെ നമുക്കൊരു റീ റിലീസിങ് എന്നുള്ള ഒരു സ്കോപ്പ് ഇതുവരെ ഇല്ല മലയാള സിനിമയിൽ. പിന്നെ അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് OTT അല്ലെങ്കിൽ ചാനൽസുമായിട്ട് സംസാരിച്ച് നമുക്ക് അതിനുള്ള കോസ്റ്റ് റിക്കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ബിക്കോസ് ഓഫ് നമ്മുടെ പടത്തിൻ്റെ ക്വാളിറ്റി കൊണ്ട് നമുക്ക് ചാനൽസുമായിട്ടും, ഇപ്പോൾ കേരള TV ആണെങ്കിലും അതെ, Amazon, പിന്നെ അങ്ങനെയുള്ള ചെറിയ കുറേ OTT പ്ലാറ്റ്ഫോമുകൾ, ഇവരുടെയൊക്കെ സഹായത്തോടു കൂടി നമുക്കത് റിലീസ് ചെയ്യാൻ പറ്റി. പക്ഷെ ജനങ്ങളിലേക്ക് ഒന്നുകൂടി എത്താനുണ്ട്. അപ്പം നമുക്ക് ഇപ്പോഴും നമ്മുടെ അവാർഡിന് ശേഷം നമ്മളോട് ചാനൽസ് ആണെങ്കിലും അതെ, Amazon ഇന്ത്യ പോലെയുള്ള OTT പ്ലാറ്റ്ഫോമുകൾ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്.
രാജീവ്, അപ്പോൾ ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആ ഒരു ഈ സിനിമാ രംഗവുമായി, കേരളത്തിലെ സിനിമാ രംഗവുമായി, പ്രത്യേകിച്ച് ഈ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന ചിത്രത്തിലെ എത്രമാത്രം ആളുകൾ ഇവിടെ നിന്ന് ഇൻവോൾവ് ആയിരുന്നു?
ഈ സിനിമാ പ്രൊജക്ടിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ തന്നെ എൻ്റെ നാടക പ്രേമികളായ സുഹൃത്തുക്കൾ ഇതിനുവേണ്ടി എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്നു. പിന്നെ അതിൽ അത് എല്ലാ മേഖലകളും, ഇപ്പോൾ സ്ക്രിപ്റ്റിൻ്റെ റിവ്യൂ ആണെങ്കിലും പിന്നെ ഇതിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ സെറ്റിൽ വന്നിട്ട് സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും പിന്നെ എൻ്റെ ഈ സിനിമയിൽ അതായത് അഭിനയത്തിലും ഇതിലൊന്നുമില്ലാതെ എന്നെ മോറൽ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എൻ്റെ കുറേ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും, അങ്ങനെ പേരെടുത്ത് പറഞ്ഞാൽ പേരെടുത്ത് കുറേ പേരുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. പക്ഷേ ഓസ്ട്രേലിയയിലെ എൻ്റെ കൂടെ അറിയുന്ന എല്ലാ സുഹൃത്തുക്കളും എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്.
സുധീഷിലേക്ക് തിരിച്ചു പോവാണ്. സുധീഷ്, ഇനി പുതുതായിട്ട് ഏത് സിനിമയിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്? വരുന്ന പുതിയ റിലീസുകൾ ഏതൊക്കെയാണ് പ്രതീക്ഷിക്കാവുന്നത്?
എനിക്ക് പിന്നെ ദൈവം സഹായിച്ച് കുറച്ച് നല്ല വേഷങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, വരാനുണ്ട്. അതിൽ പ്രധാനപ്പെട്ടതെന്ന് പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മുടെ കനകം കാമിനി കലഹം, നിവിൻ പോളിയുടെ പടം, നമ്മുടെ രതീഷ് ബാലകൃഷ്ണ പൊതുവള, ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ്റെ സംവിധായകൻ, ആ സിനിമ. പിന്നെ മധുവാര് ഡയറക്ട് ചെയ്ത ലളിതം സുന്ദരം, മഞ്ജുവാര് പ്രൊഡ്യൂസ് ചെയ്ത് വിജയ് മേനോൻ നായകനായിട്ട് അഭിനയിക്കുന്ന പടം, പിന്നെ പടവെട്ട്, നിവിൻ പോളിയുടെ പടവെട്ട്, പിന്നെ ധ്യാൻ ശ്രീനിവാസനും ഞാനും ഒരുമിച്ചൊരു സിനിമ, ഒരു ഏകദേശം ഒരു ഈക്വൽ വേഷം തന്നെ ചെയ്യുന്നൊരു പടം, സത്യം മാത്രമേ ബോധിപ്പിക്കൂ, അതൊരു ത്രൂ ഔട്ട് വേഷമാണ്. പിന്നെ ധ്യാൻ്റെ തന്നെ ആപ് കൈസേ ഹേ എന്ന് പറഞ്ഞൊരു കോമഡി പടം, അങ്ങനെ പിന്നെ കുറുപ്പിൽ അഭിനയിച്ചിട്ടുണ്ട്, കുഞ്ഞൽദോൽ അഭിനയിച്ചിട്ടുണ്ട്, അങ്ങനെ ഒരു കുറേ സിനിമകൾ ഇറങ്ങാനുണ്ട്. അതൊരു പ്രതീക്ഷകളെ ഞാൻ കാണുന്നത്. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അൽഫോൻസ് പുത്രന്റെ ഗോൾഡ് എന്ന് പറഞ്ഞൊരു സിനിമയാണ്, പൃഥ്വിരാജ് നായകനായിട്ട്.
എന്തായാലും കൂടുതൽ വേഷങ്ങളും കൂടുതൽ നേട്ടങ്ങളും കൈവരിക്കാനുള്ള ആശംസകൾ നേരുന്നു. എസ് ബി എസ് മലയാളത്തിന്റെ പേരിലും ഓസ്ട്രേലിയൻ മലയാളികളുടെ പേരിലും അഭിനന്ദനങ്ങൾ. വളരെ നന്ദി രാജീവ്. ഇന്ന് ഈ വിശദാംശങ്ങൾ അതുപോലെ തന്നെ ഈ നേട്ടങ്ങളെക്കുറിച്ചും എസ് ബി എസ് മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത്.
താങ്ക് യു ഡെലീസ്.